മീഖാപ്രവചനം 4:8 വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നിനിയും 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ ഭാഗത്ത് ഒരു കാർമേഘം സൂര്യനെ മറയ്ക്കുന്നുണ്ട്. 9ഉം 10ഉം വാക്യങ്ങൾ ബാബിലോന്യ പ്രവാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഒരു വലിയ പങ്ക് വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏതായാലും നമുക്ക് അതൊന്ന് വായിക്കാം. മീഖാപ്രവചനം 4:9 വാക്യങ്ങൾ. നീ ഇപ്പോൾ ഇത്ര ഉറക്ക നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? 10 സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്ക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. ഈ ഭാഗം വളരെ പ്രത്യേകമായ ഒന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് തെക്കേ രാജ്യത്തിൻ്റെ മേൽ വരുന്ന ബാബിലോന്യ പ്രവാസമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അവരെ അടിമകളായി പിടിച്ചുകൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീഖ തന്റെ വിളി സിയോൻ പുത്രിയെ എന്നാക്കുമ്പോൾ, അതെ, തെക്കേ രാജ്യമാകുന്ന യഹൂദയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആ വിളി. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന വാക്ക് ഈറ്റുനോവ് എന്നുള്ളതാണ്. തുറന്നു പറഞ്ഞാൽ ഈ കാര്യത്തിൽ എനിക്ക് നേരിട്ടുള്ള ഒരറിവില്ല. എനിക്ക് മാത്രമല്ല, മനുഷ്യവർഗത്തിൽ കുറഞ്ഞത് നേരെ പകുതി ആളുകൾക്ക് പ്രസവ സമയത്തെ ഈറ്റുനോവ് എന്താണെന്നറിയില്ല. സ്ത്രീകൾക്ക് മാത്രമേ അതറിയൂ, പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക്. പ്രസവ വേദനയെക്കുറിച്ച് എനിക്കാകെയുള്ള അറിവ് എൻ്റെ ഭാര്യയും മറ്റു ചിലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമാണ്. ഈ വേദന ഭയാനകമാണ്, ഭയങ്കരമാണ് എന്നാണ് അനുഭവിച്ചിട്ടുള്ളവർ പറയുന്നത്. നീണ്ട ഒരു സമയത്തേക്ക് ആർക്കും സഹിക്കാവുന്നതല്ല ഈ വേദന. ഇത് വളരെ താൽക്കാലികമായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമാണ്. മീഖാപ്രവാചകൻ നമുക്കിവിടെ തരുന്ന ചിത്രം നെബുക്കനേസർ യെരുശലേം കൈവശമാക്കുന്നതാണ്. അവൻ 3 ഈ പട്ടണത്തിന് നേരെ വന്നു. 3 അവൻ ദേവാലയം ഇരുന്ന സ്ഥലം തകർത്തു, അതാകെ നശിപ്പിച്ച് നിരപ്പാക്കി. ഒടുവിലായി പട്ടണം തീ വെച്ച് ചുട്ടു. ആ സമയത്തെ യഹൂദയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ വിശദീകരിക്കുവാനാണ് ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ ചുരുങ്ങിയ കാലം ആയിരുന്നില്ലെങ്കിൽ രാജ്യം നിലനിൽക്കുകയില്ല. ജനങ്ങൾക്ക് തുടർച്ചയായി സഹിക്കുവാൻ സാധിക്കില്ല എന്ന കാരണത്താൽ അപ്രകാരത്തിലുള്ള പ്രയാസങ്ങൾ തുടർന്നുകൊണ്ടേ പോകുകയില്ല. വളരെ ഭയാനകവും ഭയങ്കരവുമായ ഒരു അവസ്ഥയാണത്. ഇതേ കാരണത്താലാണ് മഹോപദ്രവകാലം ചുരുങ്ങിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ആയത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:22 നാം വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:22 ശ്രദ്ധിച്ചാട്ടെ. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും എന്ന് നാം വായിച്ചല്ലോ. നെബുക്കനേസർ പട്ടണം പിടിച്ചപ്പോൾ അവിടെ ശേഷിച്ചിരുന്നവർ ഓടിപ്പോയി വയലിൽ പാർക്കുവാൻ ശ്രമിച്ചു. പിന്നീട് അവരെ ബാബിലോണിലേക്ക് ബന്ദികളായി കൊണ്ടുപോയി. മീഖ ഈ 2 ഇസ്രായേലിനെ അശൂര്യർ ബന്ദികളാക്കി കൊണ്ടുപോകുന്നതിനും അപ്പുറം യഹൂദയെ ബാബിലോന്യ പ്രവാസികളാക്കി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും അടുത്ത ശ്വാസത്തിൽ പ്രവാചകൻ വിടുതലാണ് പ്രവചിക്കുന്നത്. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. അവർ ബാബിലോണിൽ പ്രവാസികളായിരുന്നാൽ തന്നെ ദൈവം അവരെ അവിടെ നിന്നും വിടുവിക്കും. മീഖ ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന്റെ ജനത്തിന്റെ ഈറ്റുനോവും കഷ്ടതയും സന്തോഷത്തിൽ മാത്രമേ അവസാനിക്കൂ എന്നുള്ളതാണ്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗമായ അടുത്ത വാക്യങ്ങളിൽ മീഖ വിദൂര ഭാവിയിലേക്ക് നീങ്ങി സംസാരിക്കുകയാണ്. അതായത് മഹോപദ്രവകാലവും അന്ത്യയുദ്ധവും, അതായത് ഹർമഗദോൻ യുദ്ധവും. ഞാനൊന്ന് വായിക്കാം. 11 ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി കൂടിയിരിക്കുന്നു എന്ന് യെരുശലേമിനെക്കുറിച്ച് യഹൂദയെക്കുറിച്ച് പറയും. അനേക ജാതികൾ യെരുശലേമിനെതിരെ കൂടിയിരിക്കുന്നു എന്ന് പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് യോവേൽ പ്രവചനത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിൽ, സക്കരിയാ പ്രവചനം 12-ും 14-ും അധ്യായങ്ങളിൽ, യെഹെസ്കേൽ പ്രവചനം 38-ും 39-ഉം അധ്യായങ്ങളിൽ, ഇവിടെല്ലാം മഹോപദ്രവ കാലത്തെ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും 12-ാം വാക്യം നോക്കിക്കാട്ട്, 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല, കറ്റകളെ പോലെ അവനവരെ കളത്തിൽ കൂട്ടുമല്ലോ. അവൻ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല, ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവർ അറിയുന്നില്ല. അവരെ ദൈവം അവിടെ ന്യായവിധിക്കായി കൊണ്ടുവരുന്നു എന്നറിയാതെ അവർ ഇസ്രായേലിനെതിരായി അന്ധമായി അടുത്തു വരുന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേകം ജാതികളെ തകർത്ത് കളയും, അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിനും നിവേദിക്കുകയും ചെയ്യും. സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക. അന്ത്യകാലത്ത് ഇസ്രായേൽ യഹോവയിൽ തങ്ങളുടെ ആശ്രയം പൂർണ്ണമായും ഇടുന്നതാകയാൽ സകല ജാതികളും അവരെ ആശ്രയിക്കുവാൻ വരും. ഈ കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. ഇന്ന് ഇസ്രായേൽ തങ്ങളുടെ ആശ്രയം പൂർണ്ണമായും യഹോവയിലല്ല ഇട്ടിരിക്കുന്നത്. ശാസ്ത്രത്തിലും ലോകത്തിൻ്റെതായിട്ടുള്ള വഴികളിലും ഒക്കെയാണ് അവർ പോകുന്നത്. എന്നാൽ ഒരു കാലത്ത്, അന്ത്യകാലത്ത്, അവർ തങ്ങളുടെ ആശ്രയം പൂർണ്ണമായും യഹോവയിലിടും. അപ്പോൾ ലോകത്തിലുള്ള സകല ജാതിയും ഒരു വ്യത്യാസവുമില്ലാതെ അവരെ ആശ്രയിക്കുവാൻ വരും. ഈ ജനം അന്ന് മറ്റാരിലും ആശ്രയിക്കുവാൻ തുനിയില്ല, യഹോവയിലല്ലാതെ മറ്റാരിലും ആശ്രയിക്കില്ല. ഈ അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ വളരെ മുൻപോട്ട് നോക്കി മഹോപദ്രവകാലം സമാപിക്കുന്ന ഹർമഗദോൻ യുദ്ധത്തെ കാണിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ പഠനം നമുക്കിവിടെ അവസാനിപ്പിച്ച് ഇപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിൽ ആരംഭിച്ച വിഷയം ഈ അധ്യായത്തിൽ തുടരുകയാണ്. 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിലെ വിഷയം എന്തായിരുന്നു എന്ന് ഞാൻ ഇനിയും ഓർപ്പിക്കണോ? അതെ, പണ്ടത്തെ വാഗ്ദത്തങ്ങളാൽ വരുവാനുള്ള മഹത്വം പ്രവചിക്കുന്നു. വരുവാനുള്ള മഹത്വം. 4-ാം അധ്യായത്തിൽ അന്ത്യനാളുകളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നാം കാണുന്നത്. പക്ഷേ ഈ 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ഒരു വാക്യം ഞാനൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടി കൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. എബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നമ്മുടെ ബൈബിളിൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ഭാഷയിലെ ബൈബിളിൽ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. തുറന്നു പറഞ്ഞാൽ ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന ബാബിലോന്യ പ്രവാസം എന്ന വിഷയത്തിന്റെ ഒരു തുടർച്ചയാണ് 5-ാം അധ്യായം 1-ാം വാക്യം. മീഖ ബാബിലോന്യ ആക്രമണത്തെ അന്ത്യകാലവുമായി, പ്രത്യേകിച്ച് മഹോപദ്രവകാലവുമായി സാമ്യപ്പെടുത്തി സംസാരിച്ചിരുന്നു. 5-ാം അധ്യായം 1-ാം വാക്യത്തിലും ബാബിലോന്യ ആക്രമണം എന്ന ചിന്ത പ്രവാചകൻ കൊണ്ടുവരുന്നുണ്ട്. അവൻ നമ്മുടെ നേരെ വാടകൂരുന്നു എന്നത് യെരുശലേമിനെ ബാബിലോന്യ സൈന്യം നിരോധിച്ചതാണെന്നാകുന്നു എന്റെ നിഗമനം. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. ഇവിടെ ന്യായാധിപതി എന്നതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ആകുന്നു ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് അവർ അവനെ വടികൊണ്ടല്ല കൈകൊണ്ടാണ് അടിച്ചതെന്നാണ്. അന്യദേശത്തു നിന്നുള്ള ആരുമല്ല ക്രിസ്തുവിനെ അടിച്ചത്. അവനെ അടിച്ചത് അവന്റെ സ്വന്തം ആളുകൾ തന്നെയായിരുന്നു. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവർ അവനോട് കാണിച്ച ക്രൂരതയാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്രായേലിന്റെ ന്യായാധിപതി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ വംശത്തിലെ അവസാനത്തെ രാജാവായ സിദ്ക്കിയാവിനെയാണ് എന്ന് വ്യക്തമാകുന്നു. 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ സിദ്ക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. സിദക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചിട്ട് രണ്ട് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് സിദക്കിയാവിന് നേരെ ഉണ്ടായ ലജ്ജാകരമായ ആക്രമണത്തെയാണ് മീഖ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ദാവീദിന്റെ വംശത്തിന്റെ അവസാനത്തെ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, സിദക്കിയാവ് ദാവീദിന്റെ വംശത്തിലുള്ളവൻ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. യഹോയാക്കീം ബാബിലോണിലെ രാജാവിനോട് മത്സരിച്ചു. ആ സംഭവം ഓർക്കുമല്ലോ. അവൻ ആദ്യം നെബുക്കനേസറിനെതിരായി വന്നു. അപ്പോൾ ബാബിലോൺ രാജാവായ നെബുക്കനേസർ യഹോയാക്കീമിനെ ബന്ദിയാക്കി കൊണ്ടുപോയി. അപ്പോൾ യഹോയാക്കീനെ രാജാവാക്കി, പിന്നീട് അവനെയും ബന്ദിയാക്കി കൊണ്ടുപോയി. രണ്ട് രാജാക്കന്മാർ 24:15 നാം വായിക്കുന്നത്, യഹോയാക്കീനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി, രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ണന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയി. ഈ പറഞ്ഞതാണ് ദാവീദിന്റെ വംശത്തിലുള്ളവർ ഇവരെ എല്ലാം ബന്ദികളാക്കി കൊണ്ടുപോയി. ഈ വംശത്തിൽ നിന്നുമാണ് യേശുവിന്റെ മാതാപിതാക്കളായ യോസഫും മറിയയും വന്നത്. അതിനുശേഷം നെബുക്കനേസർ യഹോയാക്കീന്റെ ചിറ്റപ്പനായ സിദക്കിയാവെ യെരുശലേമിലെ സിംഹാസനത്തിലിരുത്തി. സിദക്കിയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചപ്പോൾ നെബുക്കനേസർ യെരുശലേമിൽ ആരെങ്കിലും രാജാക്കന്മാർ ഭരിക്കുന്നത് നിർത്തിയിട്ട് സിദക്കിയാവിനെ പിടിച്ചു. അവന്റെ പുത്രന്മാരെ എല്ലാം അവന്റെ മുൻപിൽ വെച്ച് തന്നെ കൊന്നു മുടിച്ചു. എന്നിട്ട് അവനെ ബന്ദിയാക്കി കൊണ്ടുപോയി. ഇത്രയും കേൾക്കുമ്പോൾ താങ്കൾക്ക് സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയം, ഈ സംഭവത്തോടെ ദാവീദിന്റെ വംശം നശിച്ചു കാണും, പിന്നെ എങ്ങനെയാണ് ദൈവം ദാവീദുമായി ചെയ്ത വാഗ്ദത്തം, അതായത് അവന്റെ സന്തതികളിൽ ഒരാൾ സിംഹാസനത്തിൽ വന്ന് അവസാനമില്ലാത്ത ഒരു രാജ്യം ഭരിക്കും എന്നത് നിവൃത്തിയാകുവാൻ പോകുന്നത്? ഈ സംശയം നമ്മെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുവരെയും നാം ചിന്തിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ പോകുന്നത്. ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നാം ദൈവവചനത്തിന്റെ അതുല്യതയെ പ്രത്യേകം ഓർക്കുകയും കൂടുതൽ അത് പഠിക്കുവാൻ നമ്മെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ വരവിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് മീഖ പ്രവാചകൻ അതിന്റെ വിശദീകരണം നൽകുന്നത്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകം മാത്രമല്ല, ദൈവം തന്റെ വെളിപ്പാടുകൾ വ്യക്തമായി അറിയിച്ചിരിക്കുന്ന ഒരു മഹൽ ഗ്രന്ഥം കൂടിയാകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ ദിവസവും എപ്രകാരം നയിക്കണമെന്ന വസ്തുത ഈ തിരുവചനത്തിൽ കൂടിയാകുന്നു ദൈവം കാണിച്ചിരിക്കുന്നത്. ഇത് നാം പഠിക്കുന്ന ഓരോ അവസരത്തിലും നമ്മെ ഇത് കൂടുതൽ കൂടുതൽ ദൈവഹിതപ്രകാരം, അതെ, ജീവിതം ധന്യമാക്കുവാൻ സഹായകരമായ വഴികളിലൂടെ നയിക്കുന്നതാണ്. നാം പഠിക്കുന്ന ഈ പുസ്തകം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ, ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ല എങ്കിൽ, നാം വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ദൈവവാഗ്ദത്തങ്ങൾ നമുക്ക് എന്നെന്നും ഉത്തേജനം നൽകുന്നത് തന്നെയാണ്. 119 സങ്കീർത്തനം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അതാണല്ലോ. അതിന്റെ 24 പറയുന്ന, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എത്ര അർത്ഥവത്തായ ഒരു വാക്യമല്ലേ, നിന്റെ സാക്ഷ്യങ്ങൾ, നിന്റെ വചനം എന്റെ പ്രമോദമാകുന്നു. ദൈവവചനത്തിൽ പ്രമോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവവചനം അതുപോലെ തന്നെ സത്യമാണ്. അതിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല. നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാകും. ഈ ദൈവവചനം കൊണ്ട് നാം എത്രമാത്രം അങ്ങ് നമ്മുടെ രക്തത്തിലൂടെ അത് ഓടുന്നുവോ അത്രമാത്രം നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നമുക്ക് ഭൗതികമായ എന്തെങ്കിലും സമൃദ്ധിക്കോ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിനോ വേണ്ടിയിട്ടല്ല. അത് ബാലിശമായിട്ടുള്ള ചിന്തയാണ്. അർത്ഥവത്തായ, പക്വത വന്ന, നല്ല, പ്രയോജനമുള്ള ആളുകളായി നാം തീരണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടിയത്, ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. നോക്കണേ, നമുക്ക് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് സമ്പത്തുണ്ടാക്കാനാണ്. ചിലർക്ക് എത്രയുണ്ടായാലും മതി വരില്ല എന്ന് മാത്രം. സമ്പത്തുണ്ടാകുന്നത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഇതാണ് സത്യത്തിൽ വേണ്ടത്. കോടിക്കണക്കിന് രൂപ നമുക്കിപ്പോൾ ലഭിക്കുന്നു എന്നിരിക്കട്ടെ, എന്തൊരു സന്തോഷമായിരിക്കും ഇല്ലേ? അതുപോലെ സന്തോഷിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു ഭക്തനും ദൈവവചനം എന്നെന്നും ആനന്ദദായകമാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ടോ? ദൈവവചനം താങ്കളുടെ ആലോചനക്കാരനായി തീർന്നിട്ടുണ്ടോ? ഓരോ ദിവസത്തെയും ജീവിതത്തിന് വേണ്ട ആലോചന താങ്കൾക്ക് എവിടെ നിന്നുമാണ് ലഭിക്കുന്നത്? ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ആയത് ദൈവഹിതപ്രകാരമാകുന്നുവോ എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും? ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനത്തിൽ എത്തുവാൻ സാധിക്കൂ. ദൈവജനം പഠിക്കുവാനും ദൈവജനം അനുസരിക്കുവാനും എടുക്കുന്ന തീരുമാനം വളരെ വലുതാണ്. അത് നിത്യത വരെ നമ്മെ നടത്തുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം എത്ര സത്യമാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം എത്രമാത്രം നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.